വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട നാം ദൈവത്തെ നിരന്തരമായി ശുശ്രൂഷിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വവും കടപ്പാടുമുണ്ട് എന്ന് തിരുവചനത്തിൽ നിന്ന് നാം അറിയുന്നവരാണല്ലോ. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ നാം ശുശ്രൂഷിക്കുന്ന അവസരങ്ങളിൽ നാം ക്ഷീണിച്ചു പോകാതിരിപ്പാൻ, തളർന്നു പോകാതിരിപ്പാൻ തിരുവചനത്തിൽ നിന്ന് ദൈവം നമുക്ക് വാക്തത്വം ചെയ്തിട്ടുള്ള ആ മനോഹരമായ വാഗ്ദാനങ്ങളെക്കുറിച്ച് നാം പരിചയമുള്ളവരായിരിക്കുന്നത് വളരെയധികം പ്രയോജനകരമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളോടൊപ്പം നിങ്ങളൊപ്പമായി സംസാരിക്കുവാൻ 2 വ്യത്യസ്തമായ ദൂതുകൾ കർത്താവിൻ്റെ പക്കൽ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ സമയത്തിൻ്റെ അഭാവത്താൽ അവയെങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയുകയില്ല. നാം ആ വെളിപ്പാട് പുസ്തകം അതിൻ്റെ 2-3 അധ്യായങ്ങൾ വായിക്കുമ്പോൾ 7 സഭകളോടുള്ള ദൂത് ദൈവം തൻ്റെ ദാസനായ യോഹന്നാൻ മുഖാന്തരം അറിയിക്കുന്നു. 7 സഭകളോടുള്ള ദൂത് എല്ലാ കാലഘട്ടത്തിലും ജീവിച്ചിരുന്ന എല്ലാ സഭയോടുമുള്ള എല്ലാ വിശുദ്ധന്മാരോടുമുള്ള ദൈവീക ആലോചനയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഈ കാലത്തിൻ്റെ അന്ത്യത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മളോടുമുള്ള ദൈവാലോചനയാണ് നാം ഈ അധ്യായങ്ങളിൽ വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഓരോ സഭയോടും കർത്താവ് ആലോചന പറയുമ്പോൾ ഒരു സഭ ഒഴിച്ച് ബാക്കി എല്ലാ സഭയോടും കർത്താവ് കൂടെ എല്ലാ സഭയോടും കർത്താവ് അറിയിക്കുന്ന ഒരു വിഷയം എന്തെന്ന് ചോദിച്ചാൽ, ജയിക്കണം. വിശ്വാസികൾ എന്ത് ചെയ്യണം? ജയിക്കണം. ദൈവത്തിന് സ്തോത്രം. ജയിക്കുന്നവന് ഞാന് കിരീടം കൊടുക്കും, ജയിക്കുന്നവന് ഞാൻ പറുദീസയിൽ നിന്നുള്ള ആ മന്ന ഭക്ഷിപ്പാൻ കൊടുക്കും, പറുദീസയിലുള്ള ജിയോ വൃക്ഷത്തിന്റെ ഫലം കൊടുക്കും, ജയിക്കുന്നവന് ഞാന് എന്നോടൊപ്പം സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം കൊടുക്കും എന്നിത്യാദി നിരന്തരമായ വാക്തത്വങ്ങൾ നാം തിരുവെഴുത്തിൽ വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന്റെ വാക്തത്വങ്ങൾ ജയിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. രക്ഷ എന്ന് പറയുന്നത് സൗജന്യമാണെങ്കിലും ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ആ പ്രതിഫലങ്ങൾ അത് സൗജന്യമായി ലഭിക്കുന്നതല്ല, പ്രത്യുത അത് നമ്മുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾ ഒരു വലിയൊരു പ്രതിഫലത്തിന് വേണ്ടി കാംക്ഷിക്കണമെന്ന് നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. യേശു തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പഠിപ്പിച്ചു, നിങ്ങളുടെ നിക്ഷേപം ഭൂമിയിലരുത്, കള്ളൻ മോഷ്ടിക്കുന്നതും പുഴു അരിക്കുന്നതുമായ ഭൂമിയിലരുത്. അത്രമാത്രം പറഞ്ഞ് കർത്താവ് നിർത്തിയില്ല, അവരോട് പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിൽ നിക്ഷേപങ്ങളെ സ്വരൂപിച്ചു കൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. അത് ഒരിക്കലും ആരും മോഷ്ടിക്കയില്ല, അത് നിങ്ങൾക്കൊരിക്കലും നഷ്ടമാകുകയില്ല, അവിടെ നിങ്ങളുടെ നിക്ഷേപങ്ങളെ സ്വരൂപിപ്പീൻ എന്ന് ഓർപ്പിക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് അപകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നാം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ, ഒരു പ്രത്യേക യുഗത്തിൽ ജീവിക്കുന്നവരാണ്. നാം വിശ്വസിക്കുന്നത് താമസം വരാ നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാകുമെന്നാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവങ്കിൽ നിന്ന് പ്രതിഫലങ്ങളെ ഏറ്റുകൊള്ളുവാൻ കഴിയേണ്ടതിന് നാം വളരെ ശ്രദ്ധയോട് നമ്മുടെ സമയത്തെ കഴിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. വിശ്വാസികൾ ജയം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. 3 പ്രത്യേക വിഷയങ്ങളുടെ മേൽ ജയം പ്രാപിക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് സാത്താനോട് ജയം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്, ജഡത്തോട് ജയം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്, ലോകത്തോട് ജയം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. ദൈവമക്കൾ മറന്നു പോകുന്ന ഒരു വസ്തുത, നാം ഒരു യുദ്ധക്കളത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. നല്ല പങ്കൊരാളുകൾക്കും നാം ഒരു യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത് എന്ന അറിവേ ഇല്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന് വചനം ശ്രദ്ധിക്കുന്ന ദൈവമേ, ഞാൻ നിന്നെ ഓർപ്പിക്കട്ടെ, ഞാനും നിങ്ങളും നിൽക്കുന്നത് ഒരു യുദ്ധഭൂമിയിലാണ്. ഒരു യുദ്ധഭൂമിയിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത് എന്ന അറിവോ പരിചയമോ നമുക്കില്ലെങ്കിൽ മുറിവേൽക്കുവാൻ സാധ്യതയുണ്ട്, മരണത്തിനും സാധ്യതയുണ്ട്. നാം ഉറങ്ങിയെന്ന് വരാം, നാം അലസത കാണിച്ചെന്ന് വരാം, എന്നാൽ നമ്മുടെ ശത്രു അല്പം പോലും അലസത കാണിക്കുന്നില്ല. തിരുവെഴുത്ത് വ്യക്തമായി സംസാരിക്കുന്നു, അവൻ രാപകൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നമ്മുടെ സഹോദരന്മാരെ രാപകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദി. അവൻ എപ്പോഴൊക്കെ പ്രവർത്തിക്കുന്നു? 24 hours. വർഷത്തിന്റെ എല്ലാ ദിവസങ്ങളും അവൻ ബിസിയാണ്. തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും മഴയാണെങ്കിലും അവന് സ്വൈര്യതയില്ല, അവൻ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ പ്രവർത്തിക്കുന്നത് എന്നെയും നിങ്ങളെയും നശിപ്പിക്കുവാൻ വേണ്ടിയാണ്. നാം ദൈവത്തിന്റെ കാര്യപരിപാടിയാണ്, നാം ദൈവത്തിന്റെ കരശില്പങ്ങളാണ്, ദൈവകരങ്ങളാൽ മെനയപ്പെട്ടവരാണ്, മെനയപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നവരാണ്. നമ്മെ ഉടച്ചു കളയുവാൻ അവൻ ശക്തമായി പോരാടിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തില് പൗലോസ് അതേ കുറിച്ച് ഇങ്ങനെ പറയുന്നു, പിശാചിന് ഇടം കൊടുക്കരുത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം, പിശാചിന് ഇടം കൊടുക്കരുത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മധ്യെ അവന് പ്രത്യേകം ഒരു കസേര ഒന്നും ഇടരുത്. അവൻ കസേര ഇട്ടില്ലെങ്കിലും ഇടയ്ക്ക് കയറി കുത്തിയിരിക്കുന്ന പാർട്ടിയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നാം വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവജനം പ്രാർത്ഥിക്കട്ടെ, ദൈവജനം തീരുമാനിക്കട്ടെ, എന്റെ ജീവിതത്തിൽ പിശാചിനിടം കൊടുക്കുകയില്ല, എന്റെ കുടുംബത്തിൽ പിശാചിനിടം കൊടുക്കുകയില്ല, എന്റെ കൂട്ടായ്മയിൽ സഭയിൽ ഞാൻ പിശാചിനിടം കൊടുക്കുകയില്ല. വിഷയം അവിടെ എന്താ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ, അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഒരുത്തനോട് ഒരുത്തൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സന്ധ്യയാകുന്നതിന് മുമ്പേ പ്രശ്നം പരിഹരിക്കണോ? നീ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ സാത്താൻ ഇടം കിട്ടിയെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവ ഇതിലെ ശോധനയെ നോക്കുക, നിന്റെ ജീവിതത്തിൽ സാത്താൻ ഇടമുണ്ടോ? ശോധനയെ നോക്കുക, നിന്റെ ഭവനത്തിൽ സാത്താൻ ഇടമുണ്ടോ? നീ ദൈവ സന്നിധിയിൽ കാര്യം തീർക്കാത്ത എന്തെല്ലാം വിഷയങ്ങളുണ്ടോ, എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, അവയെല്ലാം പിശാചിനിരിപ്പാനുള്ള സിംഹാസനങ്ങളാണ്. ഇന്ന് പകൽക്കാലം ദൈവജനമേ ഉടയ്ക്കട്ടെ, ക്ഷമിക്കേണ്ടതോട് ക്ഷമിക്കട്ടെ, പൊറുക്കേണ്ടിയവരോട് പൊറുക്കട്ടെ, കാല് പിടിക്കുന്നത് കാല് പിടിക്കട്ടെ. ക്രൈസ്തവോ പിശാചിനിടം കൊടുക്കരുത്. ക്രൈസ്തവോ ദൈവത്തെ മാറ്റി നിർത്തുന്ന എല്ലാ ഇടങ്ങളിലും അവനിടമുണ്ട്. ദൈവത്തെ കൂട്ടിച്ചേർക്കുന്ന ഇടങ്ങളിൽ അവൻ ഒഴിഞ്ഞു മാറോ? ഇന്ന് പകൽക്കാലം ദൈവജനം ദൈവത്തെ തങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഒരു ജീവധാരയാക്കി തീർക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ വിളിച്ചു പറയുന്നു, അവൻ ഇങ്ങനെ പറയുന്നു, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, പ്രൈസ് ദി ലോർഡ്. അവന്റെ ശ്രമം നമ്മെ തോൽപ്പിക്കുവാനാണ്. വീണ്ടും പോലീസ് പറയുന്നത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. എന്നാൽ ഖേദകരമായ വിഷയം ഞാൻ ഓർപ്പിക്കട്ടെ, ഇന്ന് നമ്മുടെ വിശ്വാസികൾക്ക് അവന്റെ തന്ത്രങ്ങളെ കുറിച്ച് അറിയത്തേയില്ല. നമ്മെ കുറിച്ച് എഴുതിയാൽ ഇങ്ങനെ പറയാനുള്ളൂ, അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാകുന്നവരല്ലോ. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവജനം പിശാചിന്റെ തന്ത്രങ്ങൾ ഏതാണ് നമ്മെ തോൽപ്പിക്കാൻ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, നാം അവനോട് എതിർത്തു നിൽക്കണം. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങളിൽ നാം സാത്താനോട് എങ്ങനെ എതിർക്കണമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഒടുവിൽ, ഒടുവിൽ. അതിന്റെ ആ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? എല്ലാറ്റിനും മീതെ സഹോദരന്മാരെ കർത്താവിലും അവന്റെ അമിതബലത്തിലോ ശക്തിപ്പെടുവീൻ. സാത്താനോട് നിനക്ക് എതിർക്കണമോ? നിന്റെ ബുദ്ധി കൊണ്ട് സാധിക്കയില്ല. സാത്താനോട് നിനക്ക് എതിർക്കണമോ? നിന്റെ പണം കൊണ്ട് സാധിക്കയില്ല. സാത്താനോട് നീ എതിർക്കണമോ? അതൊരു സൈന്യം കൊണ്ട് സാധ്യമല്ല. അതിന് ദൈവശക്തിയാൽ നിറഞ്ഞേ മതിയാകുള്ളൂ. ദൈവജനം കർത്താവിൽ തങ്ങളെ തന്നെ ധൈര്യപ്പെടുത്തട്ടെ, കർത്താവിൽ തങ്ങളെ തന്നെ ശക്തീകരിക്കട്ടെ. അത് മാത്രം പോരാ, അവന്റെ അമിത ബലത്താൽ ദൈവജനം നിറയട്ടെ. അമിത ബലത്താൽ നിറഞ്ഞ് അവനോട് എതിർത്ത് നിൽക്കണം. തുടർന്നുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവ ആയുധവർഗവും ധരിച്ചുകൊള്ളുകയും. പിശാചിന്റെ തന്ത്രങ്ങളോട് നാം എതിർത്ത് നിൽക്കണം. ഞാൻ നിങ്ങളൊരു കാര്യം ഓർപ്പിക്കാം, നാം സാത്താനെ എതിർക്കുന്നവരാണെങ്കിലും അവന്റെ തന്ത്രങ്ങളെ എതിർക്കുന്നവരല്ല. അവന്റെ തന്ത്രം എന്ന് പറഞ്ഞാൽ അവന്റെ ആലോചനകളെ നാം എതിർക്കുന്നവരല്ല. അധികമന്ത് സമയങ്ങളിലും നാം സാത്താനോട് ഭയങ്കര ശത്രുതയുള്ളവരാണെങ്കിലും ദി ഐഡിയോളജി ഓഫ് ഡീമൻ, വി ലവ് ഇറ്റ് സോ മച്ച്. പിശാചിന്റെ ഐഡിയാസ് നാം ഇഷ്ടപ്പെടുന്നവരാ. അവന്റെ ഐഡിയാസ് തിരുവചനത്തിൽ ശ്രദ്ധിക്കുക. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം, ഏദൻ തോട്ടത്തിൽ സാത്താൻ പ്രവേശിക്കുമോ? ആദം ഹവമാരുടെ അടുക്കൽ വന്നിട്ട് ഹവയുടെ അടുക്കൽ വന്നിട്ട് ഹവയോട് ഒരു ചോദ്യചിഹ്നം, ദൈവം നല്ലവനാണെങ്കിൽ ആ വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുതെന്ന് നിന്നോട് എന്തുകൊണ്ട് പറഞ്ഞു? നീ കഴിക്കുന്ന ആളിൽ നിനക്ക് ഗുണം പിടിക്കുമെന്ന് തമ്പുരാൻ അറിയാം, അതുകൊണ്ടാണ് കഴിക്കല്ലെന്ന് പറഞ്ഞത്. പ്രൈസനോ? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവവചനത്തോടോ ദൈവനാമത്തോടോ ദൈവത്തോടോ ഉള്ള ഏതൊരു സംശയവും സാത്താന്റെ ആയുധമാണ്. നിന്റെ കുടുംബത്തിനുള്ള സംശയം, അത് സാത്താന്റെ ആയുധമാണ്. നിന്റെ ഭാവിയെ കുറിച്ചുള്ള സംശയം സാത്താന്റെ ആയുധമാണ്. ഇന്ന് പകൽക്കാലം അവന്റെ തന്ത്രങ്ങളോട് ദൈവജനം എതിർത്തു നിൽക്കട്ടെ. ഏതൊരു സംശയത്തെയും അത് കേവലം ഒരു യുക്തിയായോ ബുദ്ധിയായോ സ്വഭാവമായോ കാണാതെ അത് സാത്താന്റെ തന്ത്രമാണ് ദൈവജനം മനസ്സിലാക്കണം. ആമേൻ, ആമേൻ. നാം സംശയത്തിന് കതവുകൾ തുറന്നിട്ടിരിക്കുകയാണ്, അവിശ്വാസത്തിന് കതവുകൾ തുറന്നിട്ടിരിക്കുകയാണ്. വിശ്വസിക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇന്ന് പകൽക്കാലം ദൈവജനം ദൈവത്തെ വിശ്വസിക്കട്ടെ, ദൈവവചനത്തെ വിശ്വസിക്കട്ടെ. സംശയത്തോട് എതിർത്ത് നിൽപ്പീൻ, അതാണ് അവർക്ക് ആവശ്യമായുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം, അവിടെ നാം കടന്നു വരുമ്പോൾ ദൈവത്തോട് മത്സരിക്കുന്ന ഒരു മനുഷ്യൻ കയീൻ, അവനോട് കർത്താവ് വന്നിട്ട് പറഞ്ഞു, മകനെ, സാത്താൻ നിന്റെ വാതിൽക്കൽ കിടക്കുന്നത് ഞാൻ കാണുന്നു. അവൻ നിന്നെ ജയിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നീ അവനെ ജയിക്കണം. എന്നാൽ അവനോ എന്ന് പറഞ്ഞെന്നറിയാമോ? ഈ പരിപാടിക്കൊന്നും ഞാനില്ല, ഞാൻ ചില പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഏതൊരു മത്സര ബുദ്ധിയും അത് പിശാചിന്റെ ആയുധമാണ്. നിന്റെ കുടുംബത്തിൽ മത്സര ബുദ്ധി കാണുമ്പോൾ നീ ഓർത്തുകൊള്ളുക, അത് സാത്താന്റെ ആയുധമാണ്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും പറയാം, ഏതൊരു മത്സര ബുദ്ധിയും സാത്താന്റെ ആയുധമാണ്. ദൈവത്തിന് വിജയപ്പെടുവീൻ, സാത്താനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തിന് വിധേയപ്പെടുവാൻ കഴിയാത്ത ഏതൊരു ചിന്തയെയും ഇന്ന് പകൽക്കാലം ദൈവത്തിന് വിധേയപ്പെടുത്തുവാൻ നമുക്ക് ഇടയാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം, പിശാചിനെ കുറിച്ച് അവിടെ എഴുതിയിട്ടില്ലെങ്കിലും വസ്തുത നമുക്കറിയാം, ദൈവത്തിന്റെ ജനം അവര് ലോകവുമായി ഇഴുകിച്ചോർന്നു. അതേക്കുറിച്ച് വിവിധ വ്യാഖ്യാനങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ വിശ്വസിക്കുന്ന വ്യാഖ്യാനം പറയാം. ആദാമിനുണ്ടായ ഹാബേല് മരിച്ചുപോയെങ്കിലും ദൈവം ഹാബേലിന് പകരം ദൈവത്തെ അറിയുന്ന ഒരു മകനെ ദാനം കൊടുത്തു, ശേത്ത്. അവന്റെ കാലഘട്ടത്തിൽ അവന്റെ തലമുറയിൽ യഹോവയോടുള്ള ഭക്തിയും ആരാധനയും വീണ്ടും ദേശത്ത് പുനഃസ്ഥാപിക്കപ്പെട്ടു. എന്നാൽ കായിന്റെ തലമുറ മത്സരികളായി, ദൈവമില്ലാത്തവരായി, തോന്നിവാസം നടക്കുന്നവരായി, കൊല്ലും കൊലയും പാപ വഴികളും അവർ വിശ്വസിച്ച് അതിൽ ലയിച്ചു ചേർന്ന് മുന്നേറുന്നു. എന്നാൽ കാലങ്ങൾ പിന്നിട്ടപ്പോൾ ശേത്തിന്റെ തലമുറ, ദൈവത്തെ അറിഞ്ഞ തലമുറ, കായിന്റെ തലമുറയോട് ഇഴുകിച്ചേർന്നു. പ്രൈസ് ദി ലോർഡ്.
അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് ഒരു സഭയുണ്ടാക്കി. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. കർത്താവിനെ നോക്കിയിട്ട് പറഞ്ഞു, ഇനി ഇവനെയും കൊണ്ട് പ്രയോജനവുമില്ല. പ്രൈസ് ദ ലോർഡ്. ലോകത്തോട് ഇഴുകിച്ചേർന്ന സഹോദര സഹോദരി, ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക, അത് സാത്താന്റെ തന്ത്രമാണ്. പ്രൈസ് ദ ലോർഡ്. നിന്നെ ദൈവം വിളിച്ച് വേറിട്ട് നിർത്തിയിരിക്കുകയാണ്. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പീൻ. പ്രൈസ് ദ ലോർഡ്. ഈ ലോകത്തിന്റെ വക്രതയ്ക്ക് നീ അനുരൂപപ്പെടുമ്പോൾ നീ സാത്താന്റെ അവന്റെ യുക്തിയോടും അവന്റെ ബുദ്ധിയോടും ഉപദേശത്തോടും അനുരൂപപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാലേഖനം 12-ാം അധ്യായം വിശുദ്ധ പൗലോസ് വിളിച്ചു പറയുന്നു, ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, ഈ ലോകത്തോട് അനുരൂപപ്പെടാതെ നന്മയും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് അവനോട് രൂപാന്തരപ്പെടുവീൻ. ആമേൻ, ഹല്ലേലൂയ. ക്രിസ്തുവിനോട് രൂപാന്തരപ്പെടുവാൻ കഴിയാത്ത ഏതൊരു ചിന്തയും സാത്താന്റെ ചിന്തയാണെന്ന് ഈ പുസ്തകം എന്നെ പഠിപ്പിക്കുന്നു. ലോകത്തിന്റെ വഴി നേടുന്നതാണ് എന്റെ ക്രിസ്തുവിന്റെ വഴി കൊടുക്കുന്നതാണ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിനക്ക് കഴിയുന്നുവോ? നിനക്ക് അവരെ സ്നേഹിക്കുവാൻ കഴിയുന്നുവോ? അവരെ കരുതുവാൻ നിനക്ക് കഴിയുന്നുവോ? പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ, ദൈവത്തിന് സ്തോത്രം. സാത്താന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവജനം സർവായുധ വർഗം ധരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. ഈ ആയുധ വർഗങ്ങളെ കുറിച്ച് വിശദീകരിപ്പാൻ ഇപ്പോൾ ഞാൻ സമയമെടുക്കുന്നില്ല. എന്നാൽ ദൈവജനം സാത്താനെ ജയിക്കണം, ജഡത്തെ ജയിക്കണം, ലോകത്തെ ജയിക്കണം. ജയിക്കുന്നവർക്ക് വലിയൊരു പ്രതിഫലമുണ്ട്. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷത്തില് അതിന്റെ 19-ാം അധ്യായത്തിൽ ഒരു മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ കടന്നു വന്നു. യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നിത്യജീവനെ അവകാശമാക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അവൻ മഹാധനികനായ മനുഷ്യൻ, ഭയങ്കര സമ്പന്നൻ. അവനോട് കർത്താവ് ചോദിച്ചു, പറഞ്ഞു, വ്യവസ്ഥകളൊക്കെ പാലിക്കുന്നുവോ? അവൻ പറഞ്ഞു, ചെറുപ്പം മുതലേ ഞാൻ വ്യവസ്ഥയൊക്കെ പാലിച്ചു വളരുന്ന നല്ലൊരു യഹൂദനാണ്. യേശു അത് കേട്ടപ്പോൾ ഒന്ന് അമ്പരന്നു. അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അവന്റെ ജനിച്ച നാള് മുതൽ ഇവൻ അവന്റെ മുൻപിൽ നിൽക്കുന്ന സമയം വരെ ഒറ്റനോട്ടത്തിൽ കണ്ടു. കണ്ടിട്ട് മനസ്സിലാക്കി, ഇവൻ പറഞ്ഞ ശരിയാണ്. അവനെ കണ്ടിട്ട് തിരുവെഴുത്ത് പറയുന്നു, യേശു അവനെ കണ്ടിട്ട് അവനോട് അവന് സ്നേഹം തോന്നി, അനുകമ്പ തോന്നി. എന്നിട്ട് അവനോട് പറഞ്ഞു, സ്നേഹിത, ഒരു കുറവ് കൂടെ ഞാൻ കാണുന്നു. നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ ഒന്ന് അനുഗമിക്ക, നിത്യജീവൻ നിനക്ക് കിട്ടും. പ്രൈസലോ. ദ്രവ്യാഗ്രഹിയായ ഇവന് ഇത് കേട്ടപ്പം പിടിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. പ്രൈസലോ. അവൻ അഹപ്പാടെ അമ്പരന്നു. കുറച്ചു നേരമൊക്കെ ചിന്തിച്ചിട്ട് തിരുവെഴുത്ത് പറയുന്നു, അവൻ തലകുനിച്ചു, കണ്ണുനീർ അവന്റെ കണ്ണുകളിലൂടെ ഒഴുകുവാൻ തുടങ്ങി. എന്നിട്ട് കർത്താവ് പറഞ്ഞ് അനുസരിക്കുവാനല്ലോ തീരുമാനിച്ചത്, വിട്ടുപോകുവാൻ തീരുമാനിച്ചോ? പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമേ, തിരുവെഴുത്ത് ചില ഭാഗങ്ങളിൽ കാഠിന്യമേറിയ കാര്യങ്ങൾ സംസാരിക്കുന്നു. യേശു ഇന്ന് ഇറങ്ങി വന്നാലും അവൻ ലളിത വാക്കുകൾ സംസാരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രൈസ് ദ ലോർഡ്. സത്യം പലപ്പോഴും കയ്പുള്ളതായി തോന്നിയേക്കാം, എന്നാൽ അതിനെ നിത്യജീവനിൽ എത്തിക്കുന്നതാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഈ മനുഷ്യൻ ഉപേക്ഷിച്ചിട്ട് കടന്നു പോകുമ്പോൾ യേശു വിളിച്ചു പറഞ്ഞു, ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം. ഒട്ടകം സൂചിക്കുളിയിലൂടെ അപ്പുറം കടന്നു വന്നേക്കാം, എന്നാൽ ഇവൻ കടക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ കേട്ടിട്ട് ശിഷ്യന്മാർ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ഇത് ആരെയും കൊണ്ട് പറ്റും? പ്രൈസലോ. ഒടുവില് പത്രോസ് ഒരു ഐഡിയ കണ്ടെത്തി. തരേശുവിന്റെ അടുക്കൽ വന്നോ, കർത്താവേ, നിനക്കറിയാമല്ലോ ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിക്കുന്നു, ഞങ്ങൾക്ക് എന്തോ കിട്ടും. പ്രൈസലോ. യേശു അവരെ നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു, നോക്കുക, നിങ്ങൾ 12 പേർ 12 സിംഹാസനങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിനക്ക് എന്ത് കിട്ടുമെന്ന് ഇന്ന് പകൽക്കാലം നീ ചോദിച്ചുകൊള്ളുക. നിനക്ക് എന്ത് കിട്ടുമെന്ന് ഇന്ന് പകൽക്കാലം നീ അറിഞ്ഞുകൊള്ളുക. പലരും കർത്താവിന്റെ വേലയിൽ ഒഴിഞ്ഞിരിക്കുന്നത് എന്ത് കിട്ടുമെന്ന് അറിയാത്തത് കൊണ്ടാ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നിനക്ക് എന്ത് കിട്ടുമെന്ന് തിരുവെടുത്ത് സംസാരിക്കുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായം 3-ാം വാക്യം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ കഷ്ടം സഹിക്കുമ്പോൾ യേശുവിനെ നോക്കിക്കൊള്ളുക. അവൻ കഷ്ടം സഹിച്ചു. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവന്റെ മുൻപിൽ വച്ചിരിക്കുന്ന സന്തോഷം കണ്ടതുകൊണ്ട് ക്രൂശ് അലക്ഷ്യമായി വിചാരിച്ചു. പ്രൈസ് ദ ലോർഡ്. ക്രൂശിലെ വേദന അവരൊന്നുമില്ലാത്തതുപോലെ തോന്നി. എന്താണെന്ന് അറിയാമോ? വലിയൊരു പ്രതിഫലം അവന്റെ മുൻപിൽ ഇരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. യേശു ക്രൂശിനെ അലക്ഷ്യമാക്കുവാൻ കാരണം അവന്റെ മുൻപിൽ അവൻ കണ്ട ആ പ്രതിഫലമാണ്. പ്രൈസ് ദ ലോർഡ്. റോമാലേഖനം 8:18 അവിടെ പൗലോസ് ഇങ്ങനെ വിളിച്ചു പറയുന്നു, പ്രൈസ് ദ ലോർഡ്, എന്നിൽ വെളിപ്പെടുവാനുള്ള അല്ല നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചോ, ഈ കാലത്തിലെ കഷ്ടം സാരമില്ലോ എന്ന് ഞാൻ എണ്ണുന്നു. ഞാൻ കല്ലേറ് കൊണ്ടത് ഒന്നുമില്ല, അടി കൊണ്ടത് ഒന്നുമില്ല. എത്ര അടിയാണെന്ന് അറിയാമോ? 5 times 39 പ്രൈസ് ദ ലോർഡ്. പുറമെല്ലാം കീറി എന്നിട്ടും അത് സാരമില്ല. പ്രൈസ് ദ ലോർഡ്. എനിക്ക് കിട്ടുവാനുള്ള പ്രതിഫലം വലുതാണ്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഞാൻ നിന്നോട് ചോദിക്കട്ടെ, $1,000,000 നിനക്ക് തരാമെന്ന് പറഞ്ഞാൽ ഒരു വച്ചെങ്കിൽ നീ 10 ദിവസം ഉറക്കളച്ച് പണി ചെയ്യത്തില്ലയോ? $1,000,000 തരാമെന്ന് ഏതെങ്കിലും കമ്പനി പറഞ്ഞാൽ 24 മണിക്കൂർ വെച്ച് 10 ദിവസം പണി ചെയ്യാൻ നിന്നോട് പറഞ്ഞാൽ നിങ്ങൾ കുറച്ചു പേരെങ്കിലും തുനിയത്തില്ലയോ? എന്റെ അഭിപ്രായത്തിൽ ഒരു 99 തുനിയുമെന്നാണ്. Praise the Lord. I want to tell you, God is promising you much more than that. Hallelujah. If you do believe God's word, this is what God's word says. Hallelujah. Praise the Lord. യേശു വിളിച്ചു പറഞ്ഞു, ഞാൻ നിനക്കൊരു ഭവനം തീർപ്പാൻ പോകുന്നു, അത് തീർത്തു കഴിഞ്ഞാൽ ഉടനെ ഞാൻ മടങ്ങി വരും. പ്രൈസ് ദ ലോർഡ്. ഞാൻ നിന്നെ അവിടേക്ക് കൊണ്ടുപോകും. ദൈവത്തിന് സ്തോത്രം. നിബകൽക്കാലം ലെറ്റ് മി ടെൽ യു മൈ ഫ്രണ്ട്സ്, തിരുവെടുത്ത് പറയുന്നു, നിനക്കുള്ളത് മുറുകെ പിടിച്ചുകൊള്ളുക. നിനക്കുള്ളത് എന്താണെന്ന് നീ മനസ്സിലാക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 12 കർത്താവ് ഒരു ഉദാഹരണം പറഞ്ഞു. ഒരു ധനവാനായ മനുഷ്യൻ ഉണ്ടായിരുന്നു. അവന്റെ വിളവെല്ലാം നന്നായിട്ട് വിളഞ്ഞു. അവൻ പറഞ്ഞു, ഈ ഇത്രയും കൊണ്ടൊന്നും പരിപാടി നടക്കുക, വലിയൊരു ഒരു കളപ്പരയൊക്കെ ഉണ്ടാക്കി എല്ലാം കൂട്ടി വെക്കണം. എന്നിട്ട് തന്നോട് തന്നെ പറഞ്ഞു, തിന്നുക കുടിക്കുക ആനന്ദിക്കുക, ഒത്തിരി വർഷത്തേക്ക് ഉണ്ടാക്കി വെച്ചിട്ടില്ലയോ? കർത്താവ് പറഞ്ഞു, എടാ ഇന്ന് രാത്രി ഞാൻ നിന്റെ പ്രാർത്ഥനയെ ചോദിക്കും, നീ ഒരുക്കി വെച്ചതാർക്ക്? പ്രൈസ് ദ ലോർഡ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ സമ്പത്ത് നിന്റെ അവകാശമല്ല. പ്രൈസ് ദ ലോർഡ്. നിന്റെ ശരീരത്തെ കുറിച്ച് പറഞ്ഞാൽ ഈ ശരീരം മണ്ണിനോട് മടങ്ങിച്ചേരുന്നതാണ്. സഭാപ്രസംഗിയുടെ പുസ്തകം 12 ശലോമോൻ എല്ലാത്തിനെയും കുറിച്ച് പഠനം നടത്തിയ ശേഷം താൻ ഇങ്ങനെ പറയുന്നു, മണ്ണ് മണ്ണോട് ലയിച്ചു ചേരും, പ്രാണനോ ദൈവത്തിങ്കിലേക്ക് ഉയർത്തപ്പെടും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ലോകത്തിലുള്ള ബന്ധങ്ങളാകട്ടെ സ്വന്തങ്ങളാകട്ടെ, അത് നിന്റെ മരണത്തോളം മാത്രമേ നിന്നെ പിൻഗമിക്കുകയുള്ളൂ. മരണം വരെയും പോലും അനുഗമിക്കാത്തൊരു ബന്ധമാകുകയാണ് ഈ ലോകത്തിലുള്ളത്. പ്രൈസ് ദ ലോർഡ്. നിനക്ക് ശരിയായിട്ടൊരു കഷ്ടത വരാമെങ്കിൽ എത്ര പേര് നിന്റെ കൂടെ നിൽക്കുമെന്ന് എനിക്കറിയത്തില്ല. കേരളത്തുകാരന ഒരു സഹോദരനെ എനിക്കറിയാം. പട്ടാളത്തിൽ സുബേദാറായിരിക്കുമ്പോൾ പെട്ടെന്ന് കുഷ്ഠരോഗം ബാധിച്ചു. താന് പട്ടാളം തന്നെ പറഞ്ഞയച്ചോ, ഭവനത്തിൽ ചെന്നു. ഭവനത്തിൽ ചെന്നപ്പോൾ ഇത് പെട്ടെന്ന് വ്യാപരിക്കുന്ന ഭയങ്കരമായ കുഷ്ഠമായതിനാൽ വീട്ടിൽ ഭാര്യ ഉള്ള കരുണയോടെ കരുതി കുറച്ചു നാൾ. എന്നാൽ നാറ്റ നിമിത്തം മക്കളും ഭാര്യയും മറ്റു പലതും സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഈ മനുഷ്യൻ സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ വീട് വിട്ട് മധ്യപ്രദേശിൽ ഉത്തർപ്രദേശിലുള്ള ഡെറാഡൂണിന് അടുത്തുള്ള ഒരു സ്ഥലത്ത് മീററ്റിൽ വന്നിട്ട് താന് അവിടെ വഴിയോരങ്ങളിൽ രാത്രികൾ കഴിച്ചു. ഒരു രാത്രിയിൽ താൻ കിടന്നുറങ്ങുമ്പോൾ എലി വന്ന് തന്റെ കാലിന്റെ ഒരു ഭാഗം കടിച്ചു തിന്നുകൊണ്ടുപോയി. അവൻ അറിഞ്ഞില്ല. എന്നാൽ ആ മനുഷ്യൻ അവിടെ മരിച്ചു മൺമറയപ്പെട്ടു. ഈ ലോകത്തിന്റെ ബന്ധം നിന്നോടുകൂടെ പോകുമെന്ന് വിചാരിക്കരുത്. ശരിയായ ഒരു കക്ഷത വന്നാൽ നിന്റെ ഭാര്യ നിന്നെ ഉപേക്ഷിച്ചെന്ന് വരാം, നിന്റെ ഭർത്താവ് നിന്നെ ഉപേക്ഷിച്ചെന്ന് വരാം, നിന്റെ തലമുറകൾ നിന്നെ മറന്നെന്ന് വരാം. ഈ ലോകബന്ധങ്ങൾ ഇത് നിലനിൽക്കുന്നതല്ല. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് തിരുവചന പ്രകാരം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, നിനക്കുള്ളത് മുറുകെ പിടിച്ചുകൊള്ളുക. നിനക്കുള്ളതോ ദൈവം വാഗ്ദത്തം ചെയ്തതും ഇപ്പോൾ നിനക്ക് കാണാൻ കഴിയാത്തതുമാണ്. നിനക്കുള്ളതോ ഈ ഭൂമിയിലുള്ളതല്ല, അത് സ്വർഗത്തിലുള്ളതാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നിനക്ക് ദഹിക്കുന്നെങ്കിൽ ഇത് ദഹിപ്പിച്ചുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കും ദൈവമേ. വെളിപ്പാട് പുസ്തകം 14 അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവരുടെ പ്രവൃത്തികൾ അവരെ അധിഗമിക്കും. അവരുടെ പ്രവൃത്തികൾ അവരെ അധിഗമിക്കും. നിന്റെ സമ്പത്ത് നിന്റെ പ്രവൃത്തികളാണ്. വെറുതെയുള്ള പ്രവൃത്തിയല്ല, കർത്താവിന്റെ നാമത്തിലുള്ള പ്രവൃത്തി, കർത്താവിന് വേണ്ടിയുള്ള പ്രവൃത്തി. ഈ ദിവസങ്ങളിൽ ഈ സഭയിലുള്ള ദൈവജനം രാത്രികൾ ഉണർന്നിരുന്ന് കരയട്ടെ, പ്രാർത്ഥിക്കട്ടെ, ദൈവത്തോട് കൃപയ്ക്കായി അപേക്ഷിക്കട്ടെ, ദൈവ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി വരട്ടെ. ക്രൈസ്തലോ, നിന്റെ പ്രതിഫലം വലുതാണ്. ക്രൈസ്തലോ, നീ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുമെന്ന് ദാനിയേൽ പ്രവാചകൻ 12 അധ്യായത്തിൽ വിളിച്ചു പറയുന്നു. ക്രൈസ്തലോ, പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. ക്രൈസ്തലോ, ഹല്ലേലൂയ. ഈ പ്രതിഫലങ്ങളെ കുറിച്ച് കേൾക്കുന്ന ദൈവവൈദ്യരെ നീ എങ്ങനെ അടങ്ങിയിരിപ്പാൻ കഴിയും? ആമേൻ. ഈ പ്രതിഫലങ്ങൾ കണ്ടപ്പോൾ ദൈവദാസന്മാർ അടങ്ങിയിരുന്നില്ല. അവര് തീയിലേക്ക് ഇറങ്ങിപ്പോയത് ചിരിച്ചും കൊണ്ടാണ്. അവര് സിംഹങ്ങളുടെ ഗുഹയിലേക്ക് ഇറങ്ങിപ്പോയത് കരഞ്ഞുകൊണ്ടല്ല, പേടിച്ചല്ല, ചിരിച്ചുകൊണ്ട് പോയി. ഇതാ കിരീടം ഞങ്ങൾക്കായി കാത്തിരിക്കുന്നു. വിശുദ്ധ പൗലോസ് വിളിച്ചു പറയുന്നു, ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇപ്പോൾ ഞാൻ രക്തസാക്ഷിയാകുവാൻ പോകുകയാണ്. എന്നാൽ കേൾപ്പി, നീതിയുടെ കിരീടം എനിക്കായി കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. നീതിയുടെ ധിപതിയായ ദൈവം എനിക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു. ക്രൈസ്തലോ, എന്നെ കേൾക്കുന്ന ദൈവം ഇതല്ലേ. മത്തായിയുടെ സുവിശേഷം 19 അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? യേശു വിളിച്ചു പറഞ്ഞു, ക്രൈസ്തലോ, ലോകത്തിലും നിനക്ക് പ്രതിഫലം തരും, സ്വർഗത്തിലും നിനക്ക് തരും. ക്രൈസ്തലോ, ദൈവത്തിന്റെ പരിപാടി ചെറുതല്ല, അത് വലുതാണ്. അവൻ ലോകത്തിലും നിനക്ക് തരുന്നവനാണ്, ഉയരത്തിലും തരുന്നവനാണ്. പ്രതിഫലങ്ങളെ നേടുവാൻ ദൈവജനം ഒരുങ്ങട്ടെ, പിശാചിനോട് എതിർത്ത് നിൽക്കട്ടെ. ഹല്ലേലൂയ. ഇതാ കർത്താവ് വെളിപ്പെടുവാൻ സമയമായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.